കഴിഞ്ഞ ദിവസം നാം പഠിച്ചത് ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണല്ലോ. രണ്ട് രാജ്യങ്ങൾക്ക് നേരെയുള്ള ദൈവത്തിന്റെ ശിക്ഷ അവിടെ പ്രവാചകൻ അറിയിക്കുന്നത് നാം കണ്ടു. 1-ാമത് സിറിയ അല്ലെങ്കിൽ ആരാം. അവർ ഗിലയാദിൽ പാർത്തിരുന്ന ഗോത്രങ്ങളോട് ക്രൂരത കാട്ടിയതിനുള്ള ശിക്ഷയാണ് പ്രഖ്യാപിച്ചത്. 2-ാമത് ഫലസ്തീർക്കെതിരെയുള്ള ന്യായവിധി നാം ചിന്തിച്ചു. ഇവർ അടിമകളെ ഉണ്ടാക്കി എന്നതായിരുന്നു അവരുടെ കുറ്റം. ഇന്നത്തെ പഠനം 1-ാം അധ്യായം 9 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഫൊയ്നിക്യക്കാർക്കെതിരെയുള്ള ന്യായവിധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരെ അടിമകളാക്കി വിറ്റു എന്നതും മാത്രമല്ല, അവരുടെ പേരിലുള്ള കുറ്റം നേരത്തെ നാം കണ്ടല്ലോ. ഫലസ്തീർ ഫൊയ്നിക്യക്കാർക്ക് അടിമകളെ വിറ്റു, ഫൊയ്നിക്യക്കാർ ആ അടിമകളെ മറ്റെല്ലായിടത്തും വിറ്റു. പക്ഷേ ഇത് പറയുമ്പോൾ അവർക്ക് ശിക്ഷ പ്രധാനമായും ഉടമ്പടി ലംഘിച്ചതിനാലാണ്. അവർ സഹോദര സഖ്യത്ത ഓർക്കാതിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. ഇസ്രായേലുമായി ഈ ദേശക്കാർ ഉണ്ടാക്കിയ സഖ്യത അവർ ലംഘിച്ചു. സോരിലെ രാജാവായിരുന്ന ഹീരാം ദാവീദിന്റെ അടുത്ത സ്നേഹിതനായിരുന്നു. ഇവർ വളരെയധികം അന്യോന്യം സഹകരിച്ചിരുന്നു. ഇസ്രായേലിലെയോ യഹൂദയിലെയോ ഒറ്റ രാജാവ് പോലും ഫൊയ്നിക്യക്കെതിരെ യുദ്ധത്തിനു വേണ്ടി മുൻപോട്ട് വന്നിട്ടില്ല. പക്ഷെ ഫൊയ്നിക്യ ഇപ്പോൾ ഇവർ തമ്മിലുള്ള സഖ്യത ലംഘിച്ചിരിക്കുന്നു. 9-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോരിന്റെ 3-ാം 4-ാം അതിക്രമം നിമിത്തം അവർ സഹോദര സഖ്യത ഓർക്കാതെ ബദ്ധന്മാരെ ആസകാലം ഏതോമിന് ഏൽപ്പിച്ചു കളഞ്ഞിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോരിന്റെ 3-ാം 4-ാം അതിക്രമം നിമിത്തമെന്ന്. ദൈവം ഇവിടെയും പറയുന്നത് ഈ സോരിന്റെ 3-ാം 4-ാം അതിക്രമം, 3-ാം 4-ാം ഒന്നും അല്ല, വളരെയേറെയുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് അതിക്രമം കുറിക്കാം. പക്ഷേ പ്രധാനപ്പെട്ട ലംഘനം മാത്രം, അതിക്രമം മാത്രം ഇപ്പോൾ പറയുവാൻ പോകുന്നു എന്ന് സാരം. അവർ സഹോദര സഖ്യത ഓർക്കാതെ ബദ്ധന്മാരെ ആസകാലം ഏതോമിനെ ഏൽപ്പിച്ചു കളഞ്ഞു. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവർ ഇസ്രായേലുമായി ഉണ്ടാക്കിയിരുന്ന ഉടമ്പടി ലംഘിച്ചു. ഉടമ്പടി ലംഘിക്കുന്നത് എത്ര വലിയ വിശ്വാസ വഞ്ചനയാണെന്നറിയാമോ? മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ഉടമ്പടി ലംഘിച്ചാൽ ആയത് ദൈവശിക്ഷയ്ക്ക് കാരണമെങ്കിൽ, മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടി ലംഘിച്ചാലത്തെ സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയെത്ര പ്രാവശ്യം നാം ദൈവത്തോട് ഉടമ്പടികൾ ചെയ്തവരാണ്. കള്ളം പറയുകയില്ല, മോഷ്ടിക്കുകയില്ല, മദ്യപിക്കുകയില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് താങ്കൾ തന്നെ സ്വയമായി ഒന്ന് ചോദിച്ചേ, സ്നേഹിത, ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രമാണ്, സ്നേഹം ഒന്നു മാത്രമാണ് താങ്കൾ ഇന്നും നിലനിൽക്കുന്നതിന് കാരണം. ഫൊയ്നിക്യക്കാരോട് ദൈവം പറയുന്നു താൻ ശിക്ഷ മടക്കിക്കളകയില്ല എന്ന്. ഇനിയും 10-ാം വാക്യം നോക്കിക്കേ. ഞാൻ സോരിന്റെ മതിലിനകത്ത് ഒരു തീ അയക്കും, അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ആദ്യം അശൂര്യർ സോറിന് എതിരെ വന്നു, പക്ഷേ പട്ടണം പിടിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. നെബുക്കനേസറിന്റെ കീഴിൽ കൽദേർ വന്ന് ആ പട്ടണം പിടിച്ചോ എന്ന് സംശയമുണ്ട്. സമുദ്രത്തിൽ ഏതാണ്ട് 1.5 മൈൽ ഉള്ളിൽ ഒരു ദ്വീപിലേക്ക് സോറിലുള്ളവരെ നെബുക്കനേസർ നാട് കടത്തി എന്നാണ് കരുതുന്നത്. ഫൊയ്നിക്യയിലെ ഏറ്റവും വലിയ പട്ടണമായിരുന്നു സോർ. നാട് കടത്തപ്പെട്ട സോർ നിവാസികൾ ആ ദ്വീപിൽ ഒരു പട്ടണം പണിതു. നെബുക്കനേസർ അവരുടെ പഴയ പട്ടണം നശിപ്പിച്ചു കളഞ്ഞു. 250 വർഷങ്ങൾക്ക് ശേഷം മഹാനായ അലക്സാണ്ടർ വന്ന് അദ്ദേഹം ആ ദ്വീപിലെ പട്ടണം വളരെ സമ്പൽ സമൃദ്ധമായി കണ്ട് കരയ്ക്ക് നിന്നും ആ പട്ടണത്തിലേക്കൊരു പാലം പണിതു. അങ്ങനെ ചെയ്തത് മൂലം യെഹെസ്കേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തത് നിവൃത്തിയായി. യെഹെസ്കേൽ 26-ാം അധ്യായത്തിൽ പറയുന്നത് പഴയ സോറിനെ പൂർണ്ണമായും നശിപ്പിച്ച് സമുദ്രത്തിലെറിയും എന്നാകും. അലക്സാണ്ടർ കരയിൽ നിന്നും ഒരു വലിയ പാലം പണിത് ആ ദ്വീപിനെ പൂർണ്ണമായി നശിപ്പിച്ചു. അങ്ങനെ സോറിന്റെ അന്ത്യം വന്നു. സോറിനെക്കുറിച്ച് ആമോസ് ചെയ്ത പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറി. 11-ാം 12-ാം വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ ഏദോമിനെതിരെയുള്ള ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഏദോമിന് ഈ ശിക്ഷ കിട്ടുവാൻ കാരണം അവരുടെ പ്രതികാര മനോഭാവമാണ്. ഈ പ്രതികാര മനോഭാവത്തിൻ്റെ പിൻപിൽ നാം സാധാരണ കാണുന്നത് അസൂയയാണ്. ഏദോമ്യർ തങ്ങളുടെ സഹോദരന്മാരോട് അസൂയയുള്ളവരായിരുന്നു. ഏദോം ഏശാവിൻ്റെ വംശവും ഇസ്രായേൽ യാക്കോബിൻ്റെ മക്കളും ആകുന്നുവല്ലോ. ഏശാവും യാക്കോബും ഇസഹാക്കിൻ്റെ ഇരട്ട സന്താനങ്ങളാണല്ലോ. അസൂയ എത്ര വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നറിയാമോ? അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോയി ഇപ്പോൾ കഷണ്ടിക്ക് അവിടെയും ഇവിടെയും ഒക്കെ മരുന്ന് കണ്ടുപിടിച്ചു. എന്നാലും അസൂയയ്ക്ക് മരുന്നില്ല കേട്ടോ. അയൽവക്കക്കാർ തമ്മിൽ അസൂയയോടെ പ്രവർത്തിക്കുന്നു. ഇത് പട്ടണത്തിലും ഗ്രാമത്തിലും ഒരുപോലെ സത്യമാണ്. വീട്ടിൽ അമ്മാവിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം അസൂയൊന്നുകൊണ്ട് മാത്രമല്ലേ? നാത്തൂന്മാർ തമ്മിൽ ഒരു സ്വൈര്യതയും ഇല്ലാത്തതിൻ്റെ കാരണം അസൂയ തന്നെ. വേറൊരുത്തൻ മുൻപോട്ട് വരുന്നു എന്ന് കാണുമ്പോൾ താങ്കളുടെ ഹൃദയത്തിൽ അസൂയ ഉണ്ടാകാറുണ്ടോ? അത് നീചമാണ്, താങ്കളെ നശിപ്പിക്കുന്നത് അതാണ്. അസൂയ മൂലം പ്രതികാര മനോഭാവം ഉണ്ടാകും. എങ്ങനെങ്കിലും മറ്റവനെ താഴ്ത്തി കെട്ടുവാൻ ശ്രമിക്കും. അത് നമുക്ക് തന്നെ ദോഷം വരുത്തിവെക്കും. സ്നേഹിത, ഈ മാരകമായ രോഗത്തിൽ നിന്നും താങ്കളെ വിടുവിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആത്മാർത്ഥമായും ഇതിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ പരിശ്രമിക്കും. ദൈവം താങ്കളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 11ഉം 12ഉം വാക്യങ്ങൾ ഞാൻ ഇനി വായിക്കാം. അവിടെ നാം കാണുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഏദോമിൻ്റെ 3ഓ 4ഓ അതിക്രമ നിമിത്തം അവൻ തൻ്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്നു. തൻ്റെ കോപം സദാകാലം കടിച്ചു കീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളയും, ദ്വേഷം സദാകാലം വെച്ചുകളയുകയും ചെയ്തിരിക്കുകയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ തേമാനിൽ ഒരു തീ അയക്കും, അത് ബൊസ്രയിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് 13ാം വാക്യത്തിൽ ആരംഭിക്കുന്നു. തേമാനിൽ സ്ഥിതി ചെയ്തിരുന്ന പെട്ര എന്ന പട്ടണം പാറയിൽ പണിതെടുത്തതായിരുന്നു. ഇത് ഏദോമിൻ്റെ തലസ്ഥാനമായിരുന്നു. ഇതിൽ കത്തിയെരിയാവുന്നതെല്ലാം വെന്തുപോയി എന്ന് കാണുവാൻ സാധിക്കും. ബൊസ്ര പട്ടണത്തിലെ അരമനകൾ നശിപ്പിച്ചു. ഇന്ന് അവ അപ്രത്യക്ഷമായിരിക്കുന്നു. ഏദോമിനെതിരെ പറഞ്ഞ ഈ ന്യായവിധി അക്ഷരാർത്ഥത്തിൽ നിറവേറി. ഏദോമിൻ്റെ പ്രതികാര മനോഭാവത്താൽ അവരുടെ മേൽ ശിക്ഷ വന്നു. അവരുടെ സഹോദരനായ ഇസ്രായേലിനോട് അവർ അസൂയാലുക്കളായല്ലോ. അസൂയക്കാർ ശിക്ഷ വാങ്ങിക്കിട്ടും. മറ്റുള്ളവരെ സ്നേഹിക്കുവാനാണ് ദൈവം നമ്മോട് പറയുന്നത്. അസൂയ പാടില്ല. 13 മുതലുള്ള വാക്യങ്ങളിൽ നാം അമോന്യരെക്കുറിച്ചാണ് വായിക്കുന്നത്. നാം ഇത്രയും നേരം പഠിച്ച രാജ്യങ്ങളെ ഭൂമിശാസ്ത്രപരമായി ഒന്ന് പരിശോധിച്ചാൽ നാം വൃത്താകൃതിയിലാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാകും. ആദ്യം വടക്ക് ആരാമ്യരെക്കുറിച്ച് ചിന്തിച്ചു, പിന്നെ ഫൊയ്നിക്യ, അവിടെ നിന്നും ഫെലസ്ത്യ, പിന്നെ തെക്ക് ഏദോം, ഇപ്പോൾ ഇതാ അമ്മോൻ. ഇവരുടെ ഏത് പാപത്തിനാണ് ഇവരെ ശിക്ഷിക്കുവാൻ പോകുന്നതെന്നറിയാമോ? വളരെ ക്രൂരമായൊരു അകൃത്യമാണ് അമോന്യരുടേത്. 13ാം വാക്യം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അമോന്യരുടെ 3ഓ 4ഓ അതിക്രമം നിമിത്തം അവർ തങ്ങളുടെ അതിർ വിസ്താരമാക്കേണ്ടതിന് ഗിലയാദിലെ ഗർഭിണികളെ പിളർന്നു കളഞ്ഞിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഈ അമോന്യർ യോർദാൻ നദിയുടെ കിഴക്കേ കരയിൽ പാർത്തിരുന്നവരാണ്. ഗിലയാദ് ദേശത്ത് പാർത്തിരുന്ന ഇസ്രായേലിലെ 2.5 ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യുവാൻ അമോന്യർ ആരാമ്യരോട് ചേർന്നു. എന്തിനാണ് അവർ ഈ യുദ്ധം ചെയ്തതെന്നറിയണ്ടേ? തങ്ങളുടെ അതിർ വിസ്താരമാക്കേണ്ടതിന്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാത്ത അത്യാഗ്രഹികൾ ഏത് ക്രൂരത കാണിച്ചും മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ കൂടി പിടിച്ചെടുക്കുവാൻ പോരുന്ന മനോഭാവം. സ്നേഹിത, അതിന് മാന്തുന്ന മനോഭാവം താങ്കൾക്കുണ്ടോ? മറ്റുള്ളവരുടെ എന്തെങ്കിലും അവരുടെ അനുവാദമില്ലാതെ താങ്കളുടെ കൈവശമുണ്ടോ? വസ്തു, പണം, എന്തെങ്കിലും? ദൈവം താങ്കളെ ശിക്ഷിക്കുന്നതിന് മുൻപ് അനുതപിച്ച് അത് തിരിച്ചു കൊടുക്കുക. താങ്കൾ വലിയ വില കൽപ്പിക്കാത്ത എന്തെങ്കിലും ചെറിയ സാധനമായിരിക്കും, പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ്റെ സമ്മതമില്ലാതെ അത് താങ്കൾ സൂക്ഷിക്കുന്നത് തെറ്റാണ്. ദൈവം താങ്കളെ ആ കാര്യത്തിൽ ശിക്ഷിക്കും. അതിനു മുൻപ് അത് തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. 14ഉം 15ഉം വാക്യങ്ങളിൽ, ഞാൻ രബ്ബയുടെ മതിലിനകത്ത് ഒരു തീ കത്തിക്കും, അത് യുദ്ധ ദിവസത്തിലെ ആർപ്പോടും പിശറുള്ള നാളിലെ കൊടുങ്കാറ്റോടും കൂടെ അതിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. അവനും അവൻ്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ രബ്ബയുടെ മതിലിനകത്തൊരു തീ കത്തിക്കും, അത് അതിലെ അരമനകളെ ദഹിപ്പിച്ച് കളയുമെന്ന്. ഓർക്കണം, അമ്മോന്യർക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് ഇവിടെ നാം വായിക്കുന്നത്. അമ്മോൻ്റെ തലസ്ഥാനവും അവിടുത്തെ വലിയൊരു പട്ടണവുമായിരുന്നു രബ്ബ. പിന്നീട് ഗ്രീക്കുകാർ ഇതിനെ ഫിലദൽഫിയ എന്ന് നാമകരണം ചെയ്തു. ഈജിപ്തിലെ പ്ട്ടോളമി ഫിലദൽഫസിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇങ്ങനെ പേരിട്ടത്. ഇന്നിത് യോർദാൻ്റെ തലസ്ഥാനമായ അമ്മാൻ ആകുന്നു. ആ പുരാതനമായ വലിയ സംസ്കാരത്തിൻ്റെ പൂർണ്ണമായും തകർന്ന അവശിഷ്ടം ഇന്നും അവിടെ കാണുവാൻ സാധിക്കും. ഇന്നിത് തീർച്ചയായും തകർന്ന് തരിപ്പണമായ ഒരു സ്ഥാനം മാത്രമാണ്. അമോന്യരുടെ രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ മേലാകുന്നു ആധുനിക ജോർദാൻ പണികഴിപ്പിച്ചിരിക്കുന്നത്. ഈ ദേശക്കാരുടെ മേൽ ദൈവശിക്ഷ വരുത്തി വെച്ച പാപത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ രണ്ട് രാജാക്കന്മാർ 8 പരിശോധിച്ചാൽ മതിയാകും. 2 Kings 8:12-13 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് യജമാനൻ കരയുന്നത് എന്ത് എന്ന് ഹസായൽ ചോദിച്ചതിന് അവൻ, നീ ഇസ്രായേൽ മക്കളോട് ചെയ്യുവാനിരിക്കുന്ന ദോഷം ഞാൻ അറിയുന്നത് കൊണ്ട് തന്നെ നീ അവരുടെ ദുർഗങ്ങളെ തീയിട്ട് ചുടുകയും അവരുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊല്ലുകയും അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ച് തകർക്കുകയും അവരുടെ ഗർഭിണികളെ പിളർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഈ മഹാകാര്യം ചെയ്യുവാൻ നായായിരിക്കുന്ന അടിയൻ എന്തുമാത്രമുള്ളൂ എന്ന് ഹസായൽ പറഞ്ഞതിന് ഏലിശ, നീ അരാമിൽ രാജാവാകും എന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏതായാലും ഹസായൽ അത് ചെയ്തു. ഇസ്രായേൽ മക്കളോട് അവർ ചെയ്യുവാനിരിക്കുന്ന ക്രൂരമായ സംഗതികൾ ഇവിടെ വിശദീകരിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ തല്ലുകയും തകർക്കുകയും ഗർഭിണികളെ പിളർക്കുകയും ചെയ്യും. ഇത് ഭയങ്കരവും നീചവുമായ ഒരു പ്രവർത്തനം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവം അമ്മോന്യരെ ന്യായം വിധിക്കുവാൻ തീരുമാനിച്ചത്. ഇവിടെ നമുക്ക് 1 പഠനം നിർത്താം. ഇതുവരെ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ച തന്നെയാണ് 2. ഇസ്രായേലിൻ്റെ പാപത്തെ ദൈവം ശിക്ഷിക്കുവാൻ പോകുന്നു എന്ന് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുവാൻ പോകുന്നതിന് മുൻപ് ചുറ്റുമുള്ള പല രാജ്യങ്ങൾക്കും ഉണ്ടാകുവാൻ പോകുന്ന ന്യായവിധി വിളിച്ചു പറഞ്ഞു. 2 ആദ്യത്തെ 3 വാക്യങ്ങളിൽ മോവാബിനെതിരെയുള്ള പ്രവചനമാകുന്നു പറഞ്ഞിരിക്കുന്നത്. 2:1 ഞാൻ വായിക്കട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മോവാബിൻ്റെ 3-ോ 4-ോ അതിക്രമം നിമിത്തം അവൻ ഏതോം രാജാവിൻ്റെ അസ്ഥികളെ ചുട്ട് കുമ്മായമാക്കി കളഞ്ഞിരിക്കിയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഈ ആമോസിനെ ഒരു വലിയ പ്രസംഗകനായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അസാധാരണമായ അവതരണ ശൈലിയാണ്, രീതിയാണ് ആമോസിൻ്റേത്. ഇതിനു മുൻപ് നാം കണ്ടതുപോലെ ഇവിടെയും പറയുന്നത് കേട്ടില്ലേ, മോവാബിൻ്റെ 3-ോ 4-ോ അതിക്രമം നിമിത്തം. അവർക്ക് വളരെയധികം അതിക്രമം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന വിധമായിരുന്നു ഇത്. പക്ഷേ സാധാരണ പോലെ ആമോസ് ഒരു അതിക്രമം മാത്രം എടുത്തു കാട്ടി ശിക്ഷയെ വിളിച്ചറിയിക്കുന്നു. അവൻ ഏതോ രാജാവിൻ്റെ അസ്ഥികളെ ചുട്ട് കുമ്മായമാക്കിക്കളഞ്ഞിരിക്കിയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. വളരെ മോശമായ പ്രതികാരത്തിൻ്റെ ആത്മാവ് മോവാബിൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്നതാണ് അവർക്ക് ശിക്ഷ വരുവാൻ കാരണം. മോവാബിയർ ഒരു യുദ്ധത്തിൽ തങ്ങളുടെ ശത്രുക്കളായിരുന്ന ഏദോമിരെ തോൽപ്പിച്ചു, അവരുടെ രാജാവിനെ കൊന്നുകളഞ്ഞു, അത്രയും കൊണ്ട് തീർന്നു എന്നാണോ ചിന്തിക്കുന്നത്? പക്ഷേ അങ്ങനെയല്ല, അവർ ഏദോം രാജാവിൻ്റെ അസ്ഥികളെ ചുട്ട് കുമ്മായമാക്കി കളഞ്ഞു. മോവാബിയരുടെ പ്രതികാരത്തിൻ്റെ അങ്ങേയറ്റമാണ് ഇതിൽ നാം കാണുന്നത്. അതുകൊണ്ട് ദൈവം പറയുന്നു താൻ മോവാബിയരെ ശിക്ഷിക്കുവാൻ പോകുന്നു എന്ന്. 2-3 വാക്യങ്ങളിൽ ഞാൻ മോവാബിൽ ഒരു തീ അയക്കും, അത് കെരിയോത്തിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. മോവാബ് കലഹത്തോടും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ മരിക്കും. ഞാൻ ന്യായാധിപതിയെ അതിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ചു, അതിൻ്റെ സകല പ്രഭുക്കന്മാരെയും അവനോടുകൂടെ കൊല്ലും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മോവാബ് കലഹത്തോട് മരിക്കും. ഇതിൻ്റെ അർത്ഥം നല്ല അടി കൊണ്ടിട്ട് തന്നെ അവൻ പുറത്താകുമെന്നാണ്. അങ്ങനെ ആ രാജ്യം അവസാനിക്കും. അഹങ്കാരിയായ ഈ രാജ്യം പിന്നീട് നെബുക്കനേസറിന്റെ കയ്യാൽ നാമാവശേഷമായി. അതിനുശേഷം ഒരു മോവാബിനെ ഒരു മോവാബ്യനെ കാണുവാൻ പോലുമില്ല. പക്ഷേ ഇതിനനേക വർഷങ്ങൾക്ക് മുൻപ് ഈ അന്യജാതിക്കാരുടെ ഇടയിൽ നിന്നും ഒരു സുന്ദരിയായ സൗമ്യയായ പെൺകുട്ടി വന്നു എന്നത് താല്പര്യമുളവാക്കുന്ന കാര്യമല്ലേ? അവളുടെ പേരാണ് രൂത്ത്. അവൾ പിന്നീട് ഇസ്രായേലിയൻ ബോവസിന്റെ ഭാര്യയായി. അവളുടെ ആ കഥ രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ പുസ്തകം ബൈബിളിൽ താങ്കൾ വായിച്ചിട്ടുണ്ടോ? അങ്ങനെ രൂത്തിന്റെ വംശാവലിയിൽ യേശുക്രിസ്തുവും ഉൾപ്പെടുന്നു. രൂത്ത് മോവാബിൽ നിന്നാണ് വന്നത്. ഈ വംശത്തിൻ്റെ ആരംഭം വളരെ പരിതാപകരമായ ഒന്നായിരുന്നു. ലോത്തിൻ്റെ പെൺമക്കളിൽ മൂത്തവളുടെ സന്താനങ്ങളാണ് ഇവർ. ഒരു രാജ്യമായി തീർന്ന ഇവരുടെ അവസാനവും വളരെ ശോചനീയമായി തീർന്നല്ലോ. പക്ഷേ രൂത്തിൻ്റെ കഥ വലിയ ഒരു സത്യം വിളിച്ചറിയിക്കുന്നത് എന്തെന്നാൽ, വിശ്വസിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ദൈവം കാണിക്കുന്ന കൃപയാണ്. ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരാളുടെ ജീവിതം എത്ര ശോഭനമാകും എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാകുന്നു രൂത്ത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, മോവാബിനെ പോലെ നശിച്ച ഒരു അന്തരീക്ഷത്തിലാണോ താങ്കൾ ജീവിക്കുന്നത്? നിരാശപ്പെടേണ്ട. താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമെങ്കിൽ ദൈവം താങ്കളെ ഒരു അനുഗ്രഹമാക്കും. ഇത്രയും സമയം ആമോസ് പ്രവാചകൻ ഇസ്രായേലിന് ചുറ്റുമുള്ള ദേശങ്ങളുടെ മേൽ വരുന്ന ന്യായവിധിയെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. ഇപ്പോൾ ഇതാ, മറ്റ് പ്രവാചകന്മാർ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി ആമോസ് ചുറ്റുമുള്ള രാജ്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞ് ഇസ്രായേലിലേക്ക് തിരിയുന്നു. മറ്റ് പ്രവാചകന്മാരെല്ലാം ആദ്യം ഇസ്രായേലിനെ കുറിച്ചാണ് പ്രവചിച്ചിരുന്നത്. ആമോസ് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ മേൽ വരുവാൻ പോകുന്ന ദൈവശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ട് ഇസ്രായേലിന്റെ മേൽ വരുവാൻ പോകുന്ന ദൈവശിക്ഷ എത്രയോ ഭയങ്കരമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അവരുടെ ശിക്ഷ ഭയങ്കരമാകുന്നതിൻ്റെ കാരണം വ്യക്തമാണല്ലോ. പദവി എപ്പോഴും ഉത്തരവാദിത്വം കൂടുതൽ തരുമല്ലോ. താങ്കൾക്ക് എത്രയധികം പ്രകാശം ദൈവത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ടോ അത്രയധികം ഉത്തരവാദിത്വവും ദൈവത്തോടുണ്ട്. ബൈബിൾ വായിക്കാതെയും ദൈവവചനം കേൾക്കാതെയും ഇരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുമാത്രം അവസരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്! മറ്റാരേക്കാളും കൂടുതൽ പ്രകാശം പരത്തേണ്ടവർ നാം തന്നെ, സംശയമില്ല. പലപ്പോഴും ഇരുന്ന് ചുറ്റുമുള്ളവരെ കുറ്റം വിധിക്കുവാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ്, എളുപ്പമാണല്ലേ? അതാണ് നാം ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ തിരുവചനം നമുക്കുണ്ട് എന്ന പദവി കൊണ്ട് എത്ര വലിയ ഒരു ഉത്തരവാദിത്വമാകുന്നു നമുക്കുള്ളത് എന്നറിയാമോ? ഞങ്ങൾക്ക് ഈ പദവിയുണ്ട്, ദൈവവചനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവരല്ലേ നാം? പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അതല്ല. പിന്നെയോ, ദൈവവചനത്തെ നാം അംഗീകരിക്കുന്നുണ്ടോ? അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ടോ? ഇത് മറ്റുള്ളവർക്ക് ലഭ്യമാകുവാൻ നാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമുക്കുള്ള പദവി ശിക്ഷ വാങ്ങി കൂട്ടുവാനുള്ള ഒരു മുഖാന്തരം മാത്രമാണ് എന്ന കാര്യം മറന്നുപോകരുത്. അടുത്തുള്ള രാജ്യങ്ങളുടെ ശിക്ഷയെ വിളിച്ചറിയിച്ചതിന് ശേഷം ആമോസ് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ആദ്യം തൻ്റെ സ്വന്തം രാജ്യമായ യഹൂദയുടെ, അതെ, തെക്കേ രാജ്യത്തിൻ്റെ പാപത്തെയാണ് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത്. 4-ാം വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹൂദയുടെ 3-ോ 4-ോ അതിക്രമം നിമിത്തം അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോകുന്ന അവരുടെ വ്യാജ മൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കിയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹൂദയുടെ 3-ോ 4-ോ അതിക്രമം നിമിത്തം ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ഇവരുടെ പാപങ്ങൾ അനേകം ചൂണ്ടിക്കാണിക്കാം, പക്ഷെ ഇതാ ഇവിടെ ഒരെണ്ണം പ്രത്യേകം എടുത്തു കാണിക്കുന്നു. അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോകുന്ന അവരുടെ വ്യാജ മൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കിയാൽ തന്നെ. പ്രവാചകന്മാരായ യെശയ്യാവും യിരെമ്യാവും യെഹെസ്കേലും അനേക പേജുകളിൽ വിശദീകരിച്ചതിനെ ഇവിടെ പ്രവാചകൻ വളരെ ചുരുക്കി ചുരുക്കി എഴുതുകയാണ്. അതെ, അതെന്തെന്നാൽ തെക്കേ രാജ്യത്തെ ദൈവം ന്യായം വിധിക്കുമെന്നത്രേ. എന്തിനാണ് അവരെ ന്യായം വിധിക്കുന്നത്? അവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചില്ല, അവർ ദൈവത്തിന്റെ നിയമം തള്ളിക്കളഞ്ഞു. എല്ലാ പദവികളും ഉണ്ടായിരുന്നിട്ടും ഈ ജനം ദൈവത്തോട് മറുതലിച്ചു, അനുസരണക്കേട് കാണിച്ചു. താങ്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ കാരണത്താൽ ദൈവം മുൻപ് പറഞ്ഞ ഒരു ദേശത്തെയും ശിക്ഷിച്ചില്ല. സാധാരണക്കാരനായ മനുഷ്യന് വീഴുവാൻ സാധ്യതയുള്ള പ്രത്യേക പാപത്തെ എടുത്തു പറഞ്ഞാണ് ദൈവം ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ ന്യായം വിധിച്ചത്. അതിൻ്റെ കാരണം ഈ ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ ന്യായം വിധിക്കുവാൻ സാധ്യമല്ല. 8-ാം വാക്യം, ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും, അത് യെരുശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. മറ്റ് പ്രവാചകന്മാരെ പോലെ തന്നെ ആമോസും വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം, തീയാലുള്ള ഒരു ന്യായവിധി ഉണ്ടാകും എന്നാണ്. നെബുക്കനേസർ യെരുശലേം പട്ടണത്തിന് നേരെ വന്നപ്പോൾ അവൻ ആ പട്ടണം മുഴുവൻ കത്തിച്ചു കളഞ്ഞു. കല്ലുകളല്ലാതെ മറ്റൊന്നും ശേഷിച്ചില്ല. അവിടെ കല്ലുകൾ ധാരാളം ഉണ്ടായിരുന്നതാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കൾക്ക് എത്ര വലിയ പദവിയാണ് ലഭിച്ചിരിക്കുന്നത് എന്നൊരിക്കലും മറക്കരുത്. നാം യഹൂദയെപ്പോലെയാകുന്നുവല്ലോ. ദൈവം തൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നമുക്ക് നൽകിയിട്ടും അവ അനുസരിക്കാതെ പോകുന്ന സ്വഭാവമല്ലേ നമുക്കുള്ളത്? ഓരോ ദിവസവും ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും നമുക്ക് എന്ത് അവസരമുണ്ട്! നാം എത്രമാത്രം ഗൗരവമായി അത് ഉപയോഗിക്കാറുണ്ട്! ആവർത്തന പുസ്തകത്തിൽ ദൈവം മോശയിലൂടെ തൻ്റെ ജനത്തോട് പറഞ്ഞത്, എൻ്റെ വചനം നിങ്ങളുടെ നാവിൽ നിന്നോ വീട്ടിൽ നിന്നോ ഒരിക്കലും മാറിപ്പോകരുത് എന്നാണ്. ദൈവവചനമില്ലാതെ ഒരു ദൈവ പൈതലിന് ജീവിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പാടിയത്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന്. നമുക്ക് ലഭിച്ചിട്ടുള്ള പദവി ഭയത്തോടും ആത്മാർത്ഥതയോടും കൂടി നമുക്ക് ദൈവനാമ മഹത്വത്തിനായിട്ട് വിനിയോഗിക്കാം. കൂടുതൽ ലഭിച്ചവനോട് കൂടുതൽ ചോദിക്കുമെന്ന വലിയ ഉത്തരവാദിത്വം, ആ വലിയ സത്യം നാം മറന്നുപോകരുത്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഈ ഗൗരവത്തോടെ ആയിരിക്കാൻ സാധിക്കുന്നുണ്ടോ?